2024 ഡിസംബർ 1 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്ന് വായിക്കുന്നു രാഹുൽ. ചില കമ്മ്യൂണിസ്റ്റ് കാമനകൾ. 21 വർഷം മുമ്പ് ഫെഡറിക് ഏംഗൽസിനൊപ്പം ജീവിക്കുകയും 41 വയസ്സിൽ മരിക്കും മുമ്പ് സ്വന്തം സഹോദരിയെ തനിക്ക് പകരം സമ്മാനിക്കുകയും ചെയ്ത മേരി ബോൺസ് സത്യത്തിൽ ഏംഗൽസിന് ആരൊക്കെയായിരുന്നു? ശങ്കർ ഹിമേരി എഴുതുന്നു. ഉരുൾച്ചുഴിയിൽ വീണ് ഉറഞ്ഞുപോയിട്ടും കറക്കം തീരാത്തൊരു കൊടുങ്കാറ്റിന് മുന്നിലെന്ന പോലെ ഫെഡറിക് ഏംഗൽ സീനിയർ തുണിമില്ലിലെ തറിപ്പുരയിൽ തറഞ്ഞു നിന്നു. ചുഴിയുടെ തടവ് കടന്ന കാറ്റ് വേഗം കുറച്ച് 2 പദം മുന്നോട്ട് വെച്ചു. സാർ എർമൻ ആൻഡ് ഏംഗൽസ് മില്ലിലെ ഒരു അടിമയാണ് ഞാൻ. പേര് മേരി ബോൺസ്. എരിയുന്ന ചുരുട്ട്, ഇടം കൈ കൊണ്ട് ചുണ്ടിൽ നിന്നും പറിച്ചെടുത്തും വോഡ്കയുടെ കോപ്പ ചുഴറ്റിയെറിഞ്ഞും ഏംഗൽ സീനിയർ ക്ഷോഭത്തിന്റെ വലിയൊരു വീപ്പ മറിഞ്ഞു വീണ് ഒഴുകും പോലെ ഓഫീസ് മുറിയിലേക്ക് പിന്തിരിഞ്ഞു പാഞ്ഞു. നിലത്ത് വീണ് പൊട്ടിയ മദ്യക്കോപ്പയിലെ ഒരു ലോഹച്ചീള് പറന്നു എന്ന് തറച്ചത് അടിമയുടെ കാൽപെരുവിരലെ. കൂട്ടുപെണ്ണുങ്ങളുടെ കൈബലത്തിൽ കുരുങ്ങി മേരി ബോൺസ് എന്ന കൊടുങ്കാറ്റ് അപ്പോഴും കുതിർന്നുണ്ടായിരുന്നു. മുറിവേറ്റ കാൽവിരലിൽ നിന്ന് ഒരു ചോരപ്പെട്ട് അവൾ പോയി കഴിഞ്ഞും നിലത്ത് ബാക്കി കിടന്നു. പ്രണയകാമനകൾക്കും പ്രത്യയശാസ്ത്ര കാർക്കശ്യങ്ങൾക്കുമിടയിൽ മറ്റൊരാളാലും കാണപ്പെടാതെയും വാഴ്ത്തപ്പെടാതെയും പോയൊരു ശോണമുദ്ര മേരി ബോൺസ്. ഓരോ ജീവികോശത്തിലും അവളെ അറിഞ്ഞ ഒരേയൊരാൾ ഫെഡറിക് ഏംഗൽസ് ആയിരുന്നു. അച്ഛന്റെ ക്രോധം ഉച്ചവയിൽ കുഴമ്പായി തിളച്ചൊഴുകിയ ആ പകലിൽ അയാൾക്ക് തൊട്ടുപിന്നിൽ 22 വയസ്സിന്റെ ദുർബലമായ പൊടിമേശയിൽ വിരലോടിച്ച് ഏംഗൽസ് നിൽപ്പുണ്ടായിരുന്നു. പിന്നീടുള്ള 21 വർഷങ്ങൾ ഏംഗൽസിന്റെ വിപ്ലവ ചിന്തകളെ വിരൽ പിടിച്ചു നടത്തിയ വിറയ്ക്കാത്ത കൈവിരലുകളായിരുന്നിട്ടും അയാളുടെ തോരാത്ത വികാരാഗ്നിയിൽ ആത്മാവോളം വെന്തുരുകിയവളായിരുന്നിട്ടും ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ അർത്ഥമെഴുതിയ വരികൾക്ക് എഴുത്തുമേശയോരത്ത് പുലരുവോളം കൂട്ടായിരുന്നിട്ടും ഒടുവിൽ 41 വയസ്സിൽ ഉടലാകെ തുളുമ്പി നിന്ന പ്രണയക്കടൽ അനുജത്തിക്ക് പകർന്നൊഴിഞ്ഞ് മരണത്തിലേക്ക് മിഴിയടച്ചവളായിരുന്നിട്ടും വിപ്ലവത്തിന്റെ ചോരച്ചാറിൽ മുക്കിയെടുത്ത പേനകൊണ്ട് അയാളുടെ ജീവിതചരിത്രം എഴുതിയവരാരും വെപ്പാട്ടിക്കപ്പുറം ഒരു വിലാസം അടിമയ്ക്ക് നൽകിയതേയില്ല. ഫെഡറിക് ഏംഗൽസ് എന്ന പുരുഷന് മേരി ബോൺസ് എന്ന പെണ്ണ് ആരായിരുന്നുവെന്ന് ഒരു സോഷ്യലിസ്റ്റ് ചിന്തകനും ഒരിക്കലും തിരിഞ്ഞുപോയതുമില്ല. പ്രാണൻ പടഞ്ഞ പ്രാർത്ഥനകൾ. എയർമൻ ആൻഡ് ഏംഗൽസ് മില്ലിന്റെ അടിമക്കൂട്ടത്തിലെ മേരി ബോൺസാണ് ഞാനെന്ന് നിലവിളിച്ച് പരുത്തി ഫാക്ടറിയിലെ നൂൽപ്പുകാരിയുടെ കൈക്കുരുത്ത് പിൻവാങ്ങേണ്ടി വന്നവൾ. കുതിർ തെറിച്ച് വീണെടുത്ത് മുട്ടുകുത്തി നിന്ന് നീളൻ കുപ്പായത്തിന്റെ മുഷിഞ്ഞ കീശയിൽ നിന്ന് വേദപുസ്തകമെടുത്തു. അരികുകൾ ചുരുണ്ടുപോയ അധ്യായത്തിൽ നിന്ന് ചുണ്ടുകൾ ഒരു പ്രാർത്ഥന കുത്തിയെടുത്തു. സങ്കീർത്തനങ്ങൾ 17:2 യഹോവേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്റെ വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. അവൾ അറിഞ്ഞില്ല, പ്രാർത്ഥനയുടെ ആ കനൽ നിലം കാലങ്ങൾക്ക് മുമ്പ് ഒരു അൾത്താരയ്ക്ക് മുന്നിലെ തിരുസന്നിധിയിലായിരുന്നുവെന്ന്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ഏംഗൽ സീനിയറും കൂട്ടുകാരൻ പീറ്റർ എർമനും ചേർന്ന് ഒരു ഫാക്ടറിക്ക് ചേർന്ന ഇരുനില കെട്ടിടം തിരഞ്ഞു നടന്നപ്പോൾ കണ്ണിലുടക്കിയതാണ് ആഗർ നദിക്കരയിൽ പാടെ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ആ ദേവാലയം. പള്ളിക്കാരിൽ നിന്ന് കെട്ടിടം തരപ്പെടുത്തിയ ഏംഗൽ സീനിയറും പീറ്റർ എർമനും ചേർന്ന് അതിനെ പരിവപ്പെടുത്തിയെടുത്ത് മാസങ്ങൾക്കകം ബോർഡ് സ്ഥാപിച്ചു. എർമൻ ആൻഡ് ഏംഗൽ സ്പിന്നിംഗ് മിൽ. പുഴക്കരയിലെ ജലചക്രങ്ങൾ ടർബിനുകളിലേക്ക് വെള്ളം കോരിയൊഴുക്കി. യന്ത്രത്തറികളുടെ സംഗീതം കേൾപ്പിച്ചു. പഴയ ദേവാലയമുറ്റത്ത് പള്ളിമണി പിടിപ്പിച്ചിരുന്ന വലിയ തൂണുകളുടെ സ്ഥാനത്ത് ആ ജലചക്രങ്ങൾ ആകാശ ഗോപുരങ്ങളായി എഴുന്നുനിന്നു. മേരി ബോൺസിന്റെ അതരമുതിർത്ത സങ്കീർത്തനങ്ങളിൽ ജൂനിയർ ഏംഗൽസ് അന്ന് ആദ്യമായി ഒരു മേഘരാഗം കേട്ടു. മാക്സ് എന്ന കാന്തിക വലയം. അടുത്ത നിമിഷം മാഞ്ചസ്റ്ററിലേക്ക് പുറപ്പെടാൻ തയ്യാറാകുകയെന്ന് അച്ഛന്റെ ആജ്ഞാ സന്ദേശം കിട്ടി. പ്രഷ്യയിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ജൂനിയർ ഏംഗൽസിന്റെ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പോകും വഴി കൊളോണിയൽ നഗരത്തിലിറങ്ങി കാർ മാക്സിനെ കാണണം. മകൻ കമ്മ്യൂണിസത്തിന്റെ ഉഷ്ണക്കാറ്റിലേക്കാണ് ആഞ്ഞു നടപ്പെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേ സീനിയർ ഏംഗൽസ് തീരുമാനിച്ചിരുന്നു. പ്രഷ്യയിൽ അവനെ നിർത്തുന്നത് അപകടം. തീവ്രചിന്തയുടെ തീപിടിച്ച തലകൾ തേടി പ്രഷ്യൻ പോലീസിന്റെ തോക്കിൻ മുന നീണ്ടിരുന്ന കാലത്ത് മകനെ ജീവനോടെ തിരികെ കിട്ടുക എന്നതിലപ്പുറം അച്ഛന്റെ വേവലാതികൾക്ക് ഒരു രാഷ്ട്രീയാർത്ഥവും തിരയേണ്ടതില്ല. കൊളോണിയൽ നഗരത്തിൽ റൈനീഷ് ദിനപത്രമായ റൈനീഷ് സെതുങ്ങിന്റെ ഓഫീസ് ഒരു ഇരുനില കെട്ടിടമായിരുന്നു. ഏംഗൽസ് ചെല്ലുമ്പോൾ മുകൾ നിലയിലെ ഓഫീസ് മുറിയിൽ മേശപ്പുറത്ത് കുനിഞ്ഞിരുന്ന് ധൃതി പിടിച്ച എഴുത്തിലാണ് എഡിറ്റർ കാൾ മാക്സ്. മുഖമുയർത്തിയപ്പോൾ പൊടിമീശക്കാരൻ ബഹുമാനിച്ച് ഒന്ന് മുഖം കുനിച്ചു. സാർ, ഒരു മാതൃകാ ബൂർഷയുടെ തലതിരിഞ്ഞ പുത്രനാണ് ഞാൻ. പേര് ഫെഡറിക് ഏംഗൽസ്. പ്രഷ്യയിൽ നിന്ന് വരുന്നു. എവിടെ പോകുന്നു? റൈനിഷിൽ താങ്കൾ എഴുതുന്ന ലേഖനങ്ങൾ എന്തിനെക്കുറിച്ച് പറയുന്നു? അവിടേക്ക്. പോലീസിനെ പേടിച്ച് ഒളിച്ചോടുകയാണോ പ്രഷ്യയിൽ നിന്ന്? അല്ല, ഞാൻ അന്വേഷിക്കുന്നത് ആശയപരമായ രക്ഷപ്പെടലാണ്. മാക്സ് തുറച്ചു നോക്കി. പുരികങ്ങളിൽ സംശയം ചൊളിഞ്ഞു. പ്രഷ്യയിലെ ഹൊഗലിയൻസുമായി ഞാനിപ്പോൾ സംസാരിക്കാറില്ല. ആദ്യമേ ചൊളിഞ്ഞ പുരികങ്ങൾ ഞാനും എന്ന മറുപടിയിൽ നിവർന്നില്ല. മാക്സ് കടലാസിലേക്ക് കൈത്തലം അമർത്തിവെച്ച് ഭാരമേറിയ എന്തോ ഒന്ന് പ്രയാസപ്പെട്ട് ഇറക്കി വെക്കും പോലെ ലേഖനത്തിന് തലക്കെട്ടെഴുതി. ഒരു ബൂർഷായുടെ അബദ്ധസഞ്ചാരം. ഒന്ന് ചുമച്ച് എഡിറ്ററെ അലോസരപ്പെടുത്താൻ തുനിഞ്ഞെങ്കിലും അത് പാതി വഴിയിൽ വിഴുങ്ങി. ഏംഗൽസ് പിന്തിരിഞ്ഞ് മരപ്പലകപാകിയ ഗോണിപ്പടികൾ ഇറങ്ങി. ഒരു കന്യകയുടെ പാപകഥകൾ. ബ്രിട്ടീഷ് തീവ്ര വ്യവസായത്തിന്റെ കരിമ്പുക തുപ്പിത്തുടങ്ങിയ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം. നഗരത്തിന്റെ അപരപദം കണക്കെ മാഞ്ചസ്റ്റർ നഗരം. ഫാക്ടറി തൊഴിലാളികളുടെ പിന്നിക്കേറിയ ജീവിതങ്ങൾക്ക് മീതെ തോര വേറെ വിയർപ്പിന്റെ അഗാധ ഗന്ധം പുരട്ടിക്കൊണ്ടേയിരുന്നു. ദിവസം 16 മണിക്കൂർ ജോലി, ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം. അക്കാലം മാഞ്ചസ്റ്ററിലെ ശരാശരി മനുഷ്യായുർദൈർഘ്യം രേഖപ്പെടുത്തിയ ബ്രിട്ടന്റെ ആരോഗ്യ ചരിത്രം മതി. പ്രോലിറ്റോറിയൻ എന്ന് കമ്മ്യൂണിസ്റ്റ് സംഘകാലങ്ങളിൽ മുഴങ്ങുന്ന തൊഴിലാളി വർഗം അനുഭവിച്ച യാതനാപർവം വായിക്കാൻ. പരമാവധി 28 വർഷം. വേദപുസ്തകം കയ്യിൽ തന്നെ പകുത്തുവച്ച് മേരി ബോൺസ് ഓർത്തു, ഫാക്ടറി തൊഴിലിന്റെ നരകത്തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട് എത്ര കാലമായിരിക്കുന്നു. വർഷക്കണക്കിലൊന്നും തിട്ടമില്ല. ഏതോ പരുത്തിമില്ലിൽ തൂപ്പുകാരിയായി അടിമവേല തുടങ്ങുമ്പോൾ 8-9 വയസ്സ്. അമ്മ മേരി കോൺറോയ് മരിച്ചപ്പോൾ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. ചിറ്റമ്മയുടെ അടിയും തൊഴിയുമേറ്റ് ചത്തുപോകുമെന്നായപ്പോൾ അനുജത്തി ലിഡിയയെ ഒക്കത്തെടുത്ത് ഒരു രാത്രി വീട് വിട്ടു. ആരും തിരിഞ്ഞു വരില്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് അനാഥത്വത്തിന്റെ കടലിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളത്തിൽ കണ്ണീരുപ്പ് തീരെ കലർന്നില്ല. ലവണശൂന്യമായ ജീവിതം സ്വയം രുചിരഹിതമായിരുന്നെങ്കിലും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് തഴച്ചു തുടങ്ങിയ ശരീരത്തിൽ മാംസലാവണ്യത്തിന്റെ അപരിചിതമായ കൊതിനോട്ടങ്ങൾ ശരമേയ്ത്തു തുടങ്ങിയിരുന്നു. യൗവനത്തിന്റെ ആ തീക്ഷ്ണ ഋതു മേരി ബോൺസ് അങ്ങനെയെല്ലാം ജീവിച്ചു തീർന്നുവെന്ന ചോദ്യത്തിന് ആ പ്രായത്തിൽ എങ്ങനെയെല്ലാം ജീവിക്കാൻ ഇട വരരുതെന്ന് ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കുമോ അങ്ങനെയെല്ലാം എന്നെ ഉത്തരമേ ഉള്ളൂ. മാഞ്ചസ്റ്ററിലെ ചില ബൂർഷ ഗ്രഹങ്ങളിൽ വേലക്കാരി, വൈകുന്നേരങ്ങളിൽ ഹാൾ ഓഫ് സെയിന്റിന് മുന്നിൽ ചിലപ്പോൾ അവളെ ഓറഞ്ച് വിൽപ്പനയായിക്കാരിയായും കണ്ടു. ഓറഞ്ചിന്റെ മുഴുപ്പിൽ നിന്ന് ശരീരത്തിലേക്ക് തുറച്ചു വീണ നാണംകെട്ട ആർത്തിയുടെ കൂർത്ത വിരലുകൾ ഇടയ്ക്കിടെ അവൾ സ്വയം തൊലിയുരിഞ്ഞു വീണു. അനുജത്തി ലിഡിയ ബോൺസ് കൂടി വളർന്നതോടെ ചെലവുകൾ കൂടി വന്നപ്പോൾ നഗരരാത്രിയുടെ ഇരുണ്ട നിഴൽ ചെരുവുകളിൽ കയ്യിൽ വീട്ടുമേൽവിലാസം ചുരുട്ടിപ്പിടിച്ച് അതൃപ്തിയോടെ അതിഥികളെ ക്ഷണിക്കുന്ന അഭിസാരികയുടെ വേഷത്തിലും മേരിയെ ചിലർ കണ്ടു. അങ്ങനെ ഒരിക്കൽ ആ വിലാസം വാങ്ങി പുറകെ ചെന്നയാളുടെ ആസക്തികളുടെ അഗ്നിപർവ്വത സ്ഫോടനത്തിനൊടുവിൽ തിളച്ചു തൂവിയ ലാവാ ജലത്തിൽ അലിഞ്ഞുകിടന്ന് കാറ്റുപിടിച്ചൊരു പൂവിതളിന്റെ ഞെരുക്കത്തോടെ മേരി ബോൺസ് അയാളിലേക്ക് ഞെട്ടറ്റു വീണു. വീണ്ടും ഒരിക്കൽ കൂടി ഇതേ കിടക്കയിൽ കാണുവാൻ ഞാൻ ആഗ്രഹിക്കാത്തവരോട് ഒരിക്കൽ പോലും പേര് ചോദിക്കാറില്ല. അതൊരു തീരുമാനമാണ്. ഈ ചുംബനം കൊണ്ട് ഞാനത് തിരുത്തുന്നു. എന്താണ് അങ്ങയുടെ പേര്? ഫ്രെഡറിക് ആംഗിൾസ്. പറഞ്ഞുവല്ലോ, എഴുതപ്പെടാതെ പോയൊരു ജീവിതത്തിന്റെ അധ്യായങ്ങൾക്കായി തിരഞ്ഞു നടക്കുമ്പോൾ സിദ്ധാന്ത വിസ്താരങ്ങൾക്കിടയിൽ പലരും പരാമർശിക്ക വയ്യാതെ പറഞ്ഞുവിട്ട കഥാവശേഷിപ്പുകളിൽ നിന്ന് ഒരു ജീവിതം കണ്ടെടുക്കാനുള്ള ശ്രമമാണിത്. മേരി ബോൺസിനെ കുറിച്ചുള്ള കഥകളിൽ പലയിടത്തും വ്യക്തതക്കുറവുണ്ട്. ഇങ്ങനെയൊരു രാക്കൂട്ടിന്റെ കിടക്കയിലല്ല എർമൻ ആൻഡ് ആംഗിൾസ് സ്പിന്നിംഗ് മില്ലിലെ അടിമയായി തന്നെയാണ് മേരി ബോൺസിനെ ആംഗിൾസ് ആദ്യം കാണുന്നതെന്ന കഥയ്ക്ക് തന്നെയാണ് അവകാശികൾ അധികം. ആയിക്കോട്ടെ, ആ കഥ തന്നെ സ്വീകരിച്ചാലും ആ പരിചയം പ്രണയമായും ബ്രിട്ടനിൽ ഫാക്ടറി തൊഴിലാളികൾ പാർക്കുന്ന ദുരിത ചേരികളുടെ വഴികാട്ടി നടന്ന് ആംഗിൾസിന്റെ സോഷ്യലിസത്തിന്റെ ആദ്യ ഗുരുനാഥയായും മാർക്സ് എഡിറ്ററായ ജർമ്മൻ പത്രത്തിലേക്കുള്ള ആംഗിൾസിന്റെ കമ്മ്യൂണിസ്റ്റ് ലേഖനങ്ങൾ എഴുത്തുകൂട്ടായും ആംഗിൾസിന് പിരിയുക വയ്യാത്ത പ്രണയക്കുരുക്കായി മാറിയ മേരി ബോൺസ് പിന്നീട് ഓരോ രാത്രിയിലും പിടഞ്ഞു കിടന്നത് ആ കരവലയത്തിൽ തന്നെ. ആസക്തികളുടെ ആൺരൂപം, അങ്ങനെയൊരു മുഖമുണ്ടായിരുന്നു ആംഗിൾസിന്. കമ്മ്യൂണിസത്തിൽ കാർമാക്സിന്റെ സാഹിത്യ ഗ്രന്ഥകാരനായും കനത്ത താടിമീശക്കാരനായും ലോകമറിയുന്ന തത്വശാസ്ത്രകാരന്റെ പൂർവ്വകഥയിലെ പുരുഷാകാരത്തിന്റെ ഇടുങ്ങിയ കണ്ണുകളിൽ എന്നുമുണ്ടായിരുന്നു ആസക്തിയുടെ ആഴജലം തിളയ്ക്കുന്നൊരു കാമുകരൂപം. കാർൾ മാർക്സിനോടുള്ള കൂട്ടുകാരൻ പറഞ്ഞൊരു കുമ്പസാര വചനം പ്രശസ്തം. 5,000 ഫ്രാങ്ക്സിന്റെ വരുമാനം കിട്ടുന്ന ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അതും അഴകുള്ള സ്ത്രീകളുടെ അനുരാഗോത്സവമായി ഞാൻ മരണം വരെ ജീവിതം ആഘോഷിച്ചാനെ. മറ്റൊരിക്കൽ സോഷ്യലിസത്തിൽ നിന്ന് ശരീരശാസ്ത്രത്തിലേക്ക് ആംഗിൾസിന്റെ പഠന വിഷയം മാറുന്നുവെന്ന് അയാളുടെ ലേഖനങ്ങളിൽ നിന്ന് വായിച്ചെടുത്തപ്പോൾ കാർൾമാക്സ് ചോദിക്കുന്നു, നിന്റെ പുതിയ ഇഷ്ടവിഷയത്തിൽ മേരി ബോൺസിന്റെ ശരീരമാണോ പാഠപുസ്തകം? ആംഗിൾസിന് എണ്ണമേറിയ പ്രണയബന്ധങ്ങളിലെ മുഖങ്ങളെക്കുറിച്ച് മാർക്സിന് പലപ്പോഴായി അദ്ദേഹം എഴുതിയ കത്തുകൾ തന്നെ സാക്ഷ്യം. പലതും അറിഞ്ഞിട്ടും ചോദിക്കാൻ പലവരും തോന്നിയിട്ടും മേരി ബോൺസ് ഒന്നും ചോദിച്ചില്ല. ചോദ്യങ്ങളുടെ മഹാസമുദ്രങ്ങൾക്കെല്ലാം അപ്പുറമായിരുന്നു അവളുടെ ഹൃദയത്തിൽ ഫ്രെഡറിക് ആംഗിൾസ് എന്ന പ്രണയദ്വീപ്. ആംഗിൾസ് ജനിക്കുന്നതും 2 വർഷം മുമ്പേ പിറന്ന കാൾമാക്സ് എന്നും ആ ജ്യേഷ്ഠ വാത്സല്യം കൂട്ടുകാരനോട് മനസ്സിൽ സൂക്ഷിച്ചു. 1843 മുതൽ ഹൃദയാഘാതം മൂലം മേരി ബോൺസ് മരണമടഞ്ഞ 1863 വരെ ആംഗിൾസ് എന്ന സുഹൃത്തിന് മേരി ബോൺസ് എന്ന ഗുരുനാഥയും സഹിയും ആരായിരുന്നുവെന്ന് അടുത്തറിഞ്ഞത് കാൾമാക്സ് മാത്രം. മേരിയുടെ മരണമറിഞ്ഞ് ആംഗിൾസിന്റെ കത്ത് കിട്ടിയപ്പോൾ മാർക്സ് മറുപടി തപാലിൽ എഴുതി, എനിക്കറിഞ്ഞുകൂടാ നീ ഇതെങ്ങനെ മറികടക്കുമെന്ന്. പള്ളി നിയമപ്രകാരം വിവാഹം കഴിക്കാതെ ആംഗിൾസിനൊപ്പം 21 ദീർഘവർഷങ്ങൾ എല്ലാ അർത്ഥത്തിലും ജീവിച്ച മേരി മരണക്കിടക്കയിൽ ഒരേ ഒരു ആഗ്രഹം പ്രിയ സഹാവിനോട് പറഞ്ഞു, ഞാൻ പോയാലും ലിഡിയായി കൂടെയുണ്ട്, അവളെ ഞാനായല്ല മറ്റൊരു പെണ്ണായി തന്നെ കാണണം. കുറേ നാളായി ഇതേ വീട്ടിൽ തന്നെയാണ് എന്നതുകൊണ്ട് അവൾക്ക് നന്നായി അറിയാം അങ്ങേക്ക് ചായയിൽ എത്ര മധുരം വേണമെന്ന്. മേരി കണ്ണടച്ചു. കുപ്പായ കീശയിൽ അവൾ എന്നും ഒപ്പം സൂക്ഷിച്ച വേദപുസ്തകം ആംഗിൾസ് പതിയെ എടുത്ത് മേശപ്പുറത്ത് 2 മെഴുകുതിരിക്കാലുകൾക്ക് നടുവിൽ വെച്ചു. പിന്നെ തിരികൾ കത്തിച്ച് പ്രാർത്ഥിച്ച് അത് തുറന്നു. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. എനിക്ക് മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഞാൻ പ്രണയവശയായിരിക്കയാൽ ഉത്തമഗീതം 2:4 അടുത്ത ലക്കത്തിൽ പൂർണ്ണമാകും. ലേഖകന്റെ ഫോൺ നമ്പർ 9946108237.